2021 February 14 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. ഹിമാലയം ഉരുകുന്ന സൗന്ദര്യം. വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു പ്രത്യേകതയാവാം നമ്മെ അതുമായി ബന്ധിപ്പിക്കുക. എന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരുപാട് ഓർമ്മകൾ ഹിമാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യമായി ഞാൻ ഹിമാലയത്തിൽ എത്തുന്നത് സിവിൽ സർവീസ് സെലക്ഷൻ ലഭിച്ച് മസൂറിയിലേക്ക് പോകുമ്പോഴാണ്. അതിനും എത്രയോ കാലം മുൻപ് തന്നെ മനസ്സിൽ ഹിമാലയത്തെ കുറിച്ചുള്ള ചിത്രങ്ങളുണ്ട്. ഹിലാരിയും ടെൻസിങ്ങും ചേർന്ന് കീഴടക്കിയ എവറസ്റ്റ് കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സിൽ അത്ഭുതം നിറച്ചിരുന്നു. ചലച്ചിത്ര ഗാനരംഗങ്ങളിലും മറ്റും മഞ്ഞണിഞ്ഞ ഹിമാലയ ശൃംഗങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ ഹിമാലയത്തിൽ കാലുകുത്താൻ പോകുന്നു എന്നത് എന്നിൽ ഉളവാക്കിയ സന്തോഷം അവാച്യമാണ്. ദെറാദൂണിൽ നിന്ന് മസൂറിയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ടാക്സി പിടിച്ചാണ് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഞങ്ങളിൽ ചിലർ ചേർന്ന് പോയത്. പതുക്കെ പതുക്കെ കാർ വളവുകൾ കയറി തുടങ്ങിയപ്പോൾ തണുപ്പ് അരിച്ചെത്തിത്തുടങ്ങി. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന വയലാറിന്റെ വരികൾ മനസ്സിലുടക്കി. മനസ്സ് ആ പാട്ട് തന്നെ പാടിക്കൊണ്ടിരുന്നു. എന്റെ മനസ്സിന്റെ സന്തോഷം പങ്കുവെക്കാനായി നാവിലൂറിയ വരികൾ നിശബ്ദമായി ഞാൻ പാടിക്കൊണ്ടിരുന്നു. ഇന്നും ഹിമാലയത്തിലൂടെ യാത്ര ചെയ്താൽ ആ വരികൾ എനിക്ക് കൂട്ടായെത്തും. വില്യം ബ്ലേക്കിന്റെ വരികൾ. ഗ്രേറ്റ് തിങ്സ് ആർ ഡൺ വെൻ മെൻ ആൻഡ് മൗണ്ടൻസ് മീറ്റ് എപ്പോഴോ ഗാനത്തിന് അടിവരയിട്ടു. പിന്നീട് പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും ഹിമാലയത്തിൽ വിരിയിക്കുന്ന വർണ്ണജാലങ്ങൾ നോക്കി അത്ഭുതം കൂറി പലവട്ടം നിൽക്കുമ്പോഴും ഹിമവാനെ നമസ്കരിക്കുന്ന ഹൃദയം എമിലി ഡിക്കിൻസന്റെ വരികളോർക്കും. പേപ്പിൾസ് ഓഫ് ഏജസ് പോസ് ഫോർ യു ഡേ ഡ്രോപ്സ് യു റെഡ് അറ്റ് യു. കാളിദാസന്റെ കുമാരസംഭവം ഹിമാലയത്തിന്റെ ഭംഗിയെക്കുറിച്ച് മാത്രമല്ല വർണ്ണിക്കുന്നത്. ഹിമാലയത്തിലെ ജന്തുജാലങ്ങൾ, ഗംഗ, പ്രകൃതി, പ്രകൃതി വിഭവങ്ങൾ ഇവയെയൊക്കെ അദ്ദേഹം വിവരിക്കുന്നു. ശാസ്ത്രവും സാഹിത്യവും സൗന്ദര്യവും ചേർന്ന സത്യങ്ങളാണല്ലോ ജീവിതത്തിൽ ജീവിതമാക്കുന്നത്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരത്തിലെ ഒരു പൊട്ടായ ഭൂമി നമുക്കിനി എത്രകാലം സ്വന്തം എന്ന് നമ്മോട് ചോദിച്ചുകൊണ്ട് ഹിമാലയത്തിലെ ചമോലി ജില്ലയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ദുരന്തം വന്നെത്തി. പാവപ്പെട്ട 150-ൽ പരം തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ പോലും കണ്ടെത്തിയിട്ടില്ല. ഒരു ജലവൈദ്യുത പദ്ധതി പ്രദേശം മുഴുവൻ ദുരന്തം ബാധിച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഒരു ഡാം നശിച്ചു. സുപ്രീം കോടതി ഉരുകുന്ന ഹിമാലയൻ ഗ്ലേഷ്യറുകളെക്കുറിച്ചും ആ പ്രദേശത്തെ ഡാമുകളിൽ അവയുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും പഠിക്കാനായി ചുമതലപ്പെടുത്തിയ ശാസ്ത്ര സംഘം 2014 തന്നെ ഇത്തരം അപകട സൂചന നൽകിയിരുന്നു. അത്രേ മഞ്ഞുമല തണുത്തുറഞ്ഞ ശൈത്യകാലത്ത് ഉരുകുകയോ ഹിമമാന്റെ മഞ്ഞു ശിഖരങ്ങൾ കറുത്ത ശിലകളായി അവശേഷിക്കുന്ന കാലം വിദൂരമല്ലെന്ന് നമ്മെ ശാസ്ത്രജ്ഞന്മാർ ഓർമ്മിപ്പിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞുരുകുന്ന തോത് അത്രമേൽ അധികമാണത്രേ. നമ്മുടെ ഉപഭൂഖണ്ഡത്തിന്റെ ചില നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയാണ്. ഹിമാലയത്തിലെ നദികളിൽ കാലാകാലങ്ങളിൽ ആവശ്യമായ തോതിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന പ്രക്രിയ നിലച്ചാൽ പിന്നെ സിന്ധു ഗംഗാ നദീതടങ്ങളെവിടെ? മഹത്തായ വിളവ് തരുന്ന ഇന്ത്യൻ സമതലങ്ങളെവിടെ? ഹിമാലയ സാനുക്കളിലും സമതലങ്ങളിലും ഒക്കെയുള്ള ജന്തു സസ്യജാലങ്ങളുടെ നിലനിൽപ്പെവിടെ? ഒരു ഹിമാലയൻ ദുരന്തമായി നമ്മുടെ ഉപഭൂഖണ്ഡം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം ലോകം മുഴുവനും തിരിച്ചറിയണം. ടിബറ്റും നേപ്പാളും ഭൂട്ടാനും മ്യാൻമാറും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചൈനയും മാത്രമല്ല ഹിമാലയവുമായി പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ബംഗ്ലാദേശ് പോലും ആ കണ്ണീരിൽ മുങ്ങും. 500 ദശലക്ഷത്തിലധികം ആളുകളെയും എണ്ണിത്തീർക്കാനാവാത്തത്ര ജന്തു സസ്യജാലങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മുഴുവൻ സർവകലാശാലകളും ഗവേഷണം നടത്തേണ്ടതല്ലേ? ഹിമാലയൻ ഹിമപാളികൾ ഭൂമിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഒരു നിമിഷം നാം ചിന്തിക്കണ്ടേ? ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എങ്കിലും മുഴുവൻ രാജ്യങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയമാകാത്തത് എന്തെന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. 2000-ന് ശേഷം ഹിമാലയൻ ഹിമം ഉരുകുന്നതിന്റെ വേഗത ഇരട്ടിയായിരിക്കുന്നു അത്രേ. ലോകം ചൂടിനെ പിടിച്ചു നിർത്താൻ വേണ്ട എല്ലാ നടപടികളും എടുത്താൽ പോലും ഹിമാലയൻ മഞ്ഞിന്റെ 1/3 ഈ നൂറ്റാണ്ടിന്റെ പകുതി കഴിയുമ്പോഴേക്കും ഉരുകിത്തീരും. എങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നാം നമ്മുടെ പ്രകൃതിയെ കശക്കി എറിഞ്ഞുള്ള ജീവിതം തുടരുന്നു ജേതാവെന്ന മട്ടിൽ.